വെൽക്കം ബാക്ക്. ദിസ് ഇസ് ദ ഹോളി മന്ത് ഓഫ് റമദാൻ എന്ന് ഷാബു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക് റിവ്യൂയിലേക്ക് നമ്മൾ കടക്കാം.
നേരത്തെ അറിയാലോ, പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട
ആവശ്യമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ വേറെ വെനസ്ഡേ അറിയാലോ, വെനസ്ഡേസ് ഷാബു എത്തും ഒരു പുസ്തകം പരിചയപ്പെടുത്താനായി. കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം തസ്വി ഉണ്ടായിരുന്നതുകൊണ്ട് വി കുഡ് നോട്ട് ഹാവ് എ ബുക്ക് റിവ്യൂ. പക്ഷെ ഇവിടെ നമുക്ക് അപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദയവേത് ബുക്ക് റിവ്യൂ മാറ്റി വെക്കരുത്, കാരണം ഒരാഴ്ച മുഴുവൻ ഞാൻ കാത്തിരിക്കും ഷാബുവിന്റെ ആ പുസ്തകത്തിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ട്. ആ വ്യക്തിക്ക് വേണ്ടി ഇന്നത്തെ ബുക്ക് റിവ്യൂ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു,
സമർപ്പിക്കുന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ വെച്ചിരുന്ന പുസ്തകം തന്നെയാണ് അത്, ഇക്കുറി നമ്മൾ അവതരിപ്പിക്കുന്നു. പുസ്തകത്തിന്റെ പേര് തൊട്ടപ്പൻ എന്നാണ്.
ഓക്കെ,
ഒരു കഥാസമാഹാരമാണ് ഫ്രാൻസിസ് നൊറോണ എഴുതിയത്. ഈ തൊട്ടപ്പൻ എന്ന പേര് ഒരുപക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, കാരണം തൊട്ടപ്പൻ സിനിമയാവുകയാണ്. നമ്മുടെ വിനായകനാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പൊ തൊട്ടപ്പൻ എന്ന കഥ, ഫ്രാൻസിസ് നൊറോണയുടെ കഥ വായിച്ചു പോകുമ്പോൾ ഞാൻ നൊറോണയോട് ചോദിക്കുകയും ചെയ്തു, ഇതിനകത്ത് വിനായകൻ അല്ല യഥാർത്ഥത്തില് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഈ കഥയിൽ, ഒരു കുഞ്ഞാടെന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതിനകത്തുള്ള കഥാപാത്രം. അപ്പൊ നൊറോണയോട് ചോദിച്ചപ്പോ നൊറോണ പറഞ്ഞ അങ്ങനെ തന്നെയാണ്, കാരണം സിനിമയിലും അവതരിപ്പിക്കുന്നത് ഒരു മുഖ്യ കഥാപാത്രമായി അല്ലെങ്കിൽ ശക്തമായ ഒരു കഥാപാത്രമായിട്ട് വരുന്നത് ഒരു പെൺകുട്ടിയാണ്, പുതിയ പെൺകുട്ടിയാണ് സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ. നമുക്ക് ആദ്യം നൊറോണയോട് ചോദിച്ചുകൊണ്ട്, ഫ്രാൻസിസ് നൊറോണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
ശരി, ഞാൻ വളരെ കുറച്ച് കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്താണ്. എന്റെ 7 കഥകളുടെ സമാഹാരമാണ് തൊട്ടപ്പൻ. ഈസി ബുക്സ് ആണ് ഇത് ഇറക്കിയിരിക്കുന്നത്. 7 കഥകളിലെ തൊട്ടപ്പൻ, കക്കുകളി, ഇരുൾഗതി, ആദമിന്റെ മുഴ, ഇലയുടെ സുഷിരങ്ങൾ, ഇങ്ങനെ ടൈറ്റിലുകളില് 7 വ്യത്യസ്തമായ കഥകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം വരികയിൽ വന്ന കടവരാൽ എന്ന് പറയുന്ന കഥയാണ് എന്റെ കഥാ സാഹിത്യ ലോകത്തിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയാം. തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥ സിനിമയാവുകയാണ്. ഷാനവാസ് കെ ബാവക്കുട്ടി, ക്രിസ്മസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായൻ ഷാനവാസ് കെ ബാവക്കുട്ടിയാണ് അത് ഡയറക്ട് ചെയ്യുന്നത്. വിനായകനാണ് അതിലെ പ്രധാന കഥാപാത്രമായ തൊട്ടപ്പന്റെ വേഷം ചെയ്യുന്നത്. എന്റെ സുഹൃത്തും സ്ഥിരകഥാകൃത്തുമായ പി എസ് റഫീഖാണ് അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്.
അതാണ് തൊട്ടപ്പനെ കുറിച്ച് ഒരു ലഘു വിവരണം നൊറോണ നൽകിയത്. ഇതിന്റെ ആമുഖത്തില് സേതുവും അതുപോലെ സക്കറിയും ഒക്കെ നൊറോണയുടെ കഥകളെ കുറിച്ച് പറയുന്നുണ്ട്. നൊറോണയുടെ കഥകൾ ഒരുപക്ഷെ മലയാള കഥാചരിത്രത്തിലൊരു പുതിയ ഭാവുകത്വം സൃഷ്ടിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എഴുത്തിന്റെ ഒരു രീതിയാണ്, ഈ കഥകൾക്കൊക്കെ ഉള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇനി പറയാൻ കഥകളൊന്നുമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം പറയാനുള്ള കഥകളൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്നതോ പരിചയമുള്ളതോ ഒക്കെ ആയിരിക്കും, പക്ഷെ പശ്ചാത്തലം മാറാം, കഥ പറയുന്ന രീതി മാറാം, ഭാഷ മാറാം. നൊറോണ അങ്ങനെയാണ്, ഭാഷയിലൂടെയാണ് ഈ കഥകളെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. സത്യസന്ധമായ ഭാഷയുണ്ട്, ജീവിതത്തിന് സത്യസന്ധതയുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ ഒരു പ്രത്യേകത സൂചിപ്പിക്കുന്നത്. സേതു സൂചിപ്പിക്കുന്നത് പോലെ മാറുന്ന കാലത്തിന്റെ അരുക് ജീവിതങ്ങളെ സൂക്ഷ്മമായി കാണുവാനുള്ള കണ്ണുണ്ടാവുക, ആ അവസ്ഥകളെ കൃത്യമായി അടയാളപ്പെടുത്തുവാനുള്ള ഭാഷയുണ്ടാവുക, ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അതൊക്കെയാണ് ഫ്രാൻസിസ് നൊറോണ എന്ന ചെറുപ്പക്കാരൻ തന്റെ കഥകളിലൂടെ സാധിക്കുന്നത്. ഇരുളതി എന്ന് പറയുന്ന കഥയുടെ ഒരു ചുരുക്കം, എല്ലാ കഥകളും നമുക്കൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാനോ അല്ലെങ്കിൽ കഥയുടെ ചുരുക്കം പറയാനൊന്നും ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെയും ആ കഥകളുടെ ചുരുക്കം കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അത്രയല്ല, അത് വായിച്ചു പോകുമ്പോൾ നമ്മളെ വേറൊരു ഒരു മായിക പ്രപഞ്ചത്തിലേക്കോ അല്ലെങ്കിൽ മാന്ത്രിക സ്പർശത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് സക്കറിയും പറഞ്ഞത്, അതായത് ഈ കഥകൾ എനിക്ക് തന്നത് ഭയാനക സൗന്ദര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാന്ത്രിക അധോലോകത്തിന്റെ മധുരാനുഭവങ്ങളാണ് എന്നാണ്. ഇരുൾരതി എന്ന് പറഞ്ഞ ഒന്നാമത്തെ കഥ പറയുന്നത്രേ ഉള്ളൂ, ഒരു പ്രായം കഴിഞ്ഞു, പക്ഷേ ഒരു സർക്കാർ ജോലി വേണം, സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് PSC പഠിക്കണം, PSC പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പൊ പഠിക്കാൻ പോകുന്ന രണ്ട് കുട്ടികളുടെ അപ്പനായിട്ടുള്ള ഒരാള്, കടൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാള് പഠിക്കാൻ പോവാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ PSC പരീക്ഷയ്ക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ ഒരുപാട് ജനറൽ നോളജ് പഠിക്കണമല്ലോ. അപ്പൊ അതിനകത്ത് ഈ പുസ്തകങ്ങൾ എഴുതിയതാര്, ഓദറിനെയൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ അന്ധന്മാർ ആനയെ കാണുന്നു എന്ന് പറയുന്നൊരു പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരു ചിന്ത വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥ ഇത്രയേ ഉള്ളൂ, അങ്ങനെ അന്ധന്മാർ ആനയെ കാണുന്നു എന്നതുപോലെ അന്ധൻ ഒരു പെണ്ണിനെ വിവരിച്ചാൽ എന്താവും എന്ന് ഈ മനുഷ്യൻ വിചാരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും, കണ്ണ് കാണാത്ത ഒരാൾ പെണ്ണിനെ വിവരിക്കുകയാണ്. ഇതാണ് കഥയുടെ ചുരുക്കം. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, അത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ ഒന്നെങ്ങനെയാണ്, എനിക്ക് എന്തെങ്കിലും തലയിൽ കയറണമെങ്കിൽ തൊള്ള തുറന്ന് വായിക്കണം, രണ്ട് പിള്ളേരുടെ തന്തയായ ഞാൻ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതും കളഞ്ഞ് ഈ ചോദ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും പുരയിലിരുന്ന് എങ്ങനെ വായിച്ചു പഠിക്കുമെന്നതിന് പരിഹാരമായി ഞങ്ങളുടെ തുറയിലെ ഒരേ ഒരു പട്ടാളക്കാരൻ ഓസ്റ്റിൻ മിരാണ്ട ഉപദേശിച്ചു തന്നതാണ് ഈ ഏറുമാടവും ആകാശവിധാനത്തിന് തൊട്ടു താഴെയുള്ള പകൽപൊറുതിയും മുടിഞ്ഞ പഠിപ്പും. പഞ്ഞുമരത്തിന്റെ പച്ച മേലാപ്പിന് കീഴെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന മുളം തട്ടിയിലെ ചണച്ചാക്കിൽ കിടന്ന് ചോദ്യപുസ്തകം വായിച്ച് കണ്ണു പുളിക്കുമ്പോൾ ഞാൻ കമിഴ്ന്ന് കരയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങും എന്നിങ്ങനെ വേറൊരു ഭാഷ അവതരിപ്പിക്കുകയാണ് ഇരുൾരതി. അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ധൻ ഒരു പെണ്ണിനെ വിവരിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന കൗതുകത്തിന് പിറകെയാണ് ഈ കഥ പോകുന്നത്. രണ്ടാമത്തത് കടവരാൾ എന്ന് പറയുന്ന ഒരു കഥയും ഇതുപോലെ തന്നെയാണ്. അതായത് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള പ്രകാശൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഭാര്യ ചിമിരി, ചിമിരിക്ക് ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടുന്നു, അവരുടെ പെൺമക്കളും ഉണ്ട് വീട്ടില്. ഈ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ് രണ്ടാമത്തെ കഥയായ കടവരാൾ. ഞാൻ ആവർത്തിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കഥകളെ ഒരുപക്ഷെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് പരിചിതമായ കഥകളാണ് പശ്ചാത്തലമെന്ന് തോന്നും, പക്ഷെ അത് പറഞ്ഞിരിക്കുന്ന ഭാഷയാണ് വ്യത്യസ്തം. കക്കുകളി എന്ന് പറയുന്ന കഥ ഏറെ ശ്രദ്ധേയമായ ഒരു കഥയാണ്. അതായത് കന്യാസ്ത്രീ ആകാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ അപ്പന്റെ മകളാണ് ഈ പെൺകുട്ടി. ദാരിദ്ര്യമാണ് ഒട്ടുമിക്ക പെൺകുട്ടികളെയും ഇങ്ങനെ ഈ കന്യാസ്ത്രീയാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് ഈ കഥയിലും പറയുന്നുണ്ട്. മഠത്തിലെ ഇരുട്ടിൽ നെഞ്ചിലേക്ക് നിൽക്കുന്ന കൈകളെ എതിർത്ത് തോൽപ്പിച്ച് വീണ്ടും ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് കക്കുകളി എന്ന് പറയുന്നൊരു കളി ഓർമ്മയുണ്ടാവും. കക്കുകളി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കളം വരച്ചിട്ട് അതിനുള്ളിൽ ഒരു ഓടിട്ട് ഓടില്ല, അതെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കക്കുകളി. ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? അന്നത്തിലൊളിപ്പിച്ച കൊളുത്ത് കാണാതെ ആർത്തി കാണിച്ചവയുടെ കരച്ചിലാണ് കാതിൽ. വെള്ളത്തിൽ കരയുന്നവയുടെ കണ്ണീരും ഏങ്ങലും അറിയാൻ പറ്റുമോ? എനിക്കെന്നൊരു സമാധാനവും ഇല്ലായിരുന്നു. കണ്ണടച്ചങ്ങനെ മുന്നോട്ട് കുന്തിയ കാൽ കക്കുകളത്തിലെ മുള്ളയിൽ ചവിട്ടി തോറ്റു നിൽക്കുമ്പോഴാണ് അക്കരയിന്ന് അമ്മയുടെ നീട്ടിപ്പിടിച്ച കൂവൽ, നടാലി മഠത്തിൽ അമ്മമാര് വന്നേക്കണ്. കൂട്ടുകാരിയോട് പിന്നെ കാണാമെന്നൊരു കണ്ണാട്ടം കാണിച്ച് കമ്പോടും പുളിങ്കുരു കിഴിയും എടുത്ത് ഞാൻ പൊഴിയിലെ തെളിവെള്ളത്തിലേക്ക് തിമിർത്തു. പാവാടത്തുമ്പ് പൊക്കിപ്പിടിച്ച് കാൽവിരലുകൊണ്ട് വെള്ളത്തിനടിയിലെ പഞ്ചാരമണ്ണിൽ പൂളുമ്പോൾ അമ്മയ്ക്ക് പിന്നെയും പറഞ്ഞു, കളിക്കാണ്ട് വെക്കം കേരടി എന്ന് പറയുന്നൊരു ഭാഷ. നമുക്ക് നൊറോണോട് തന്നെ ചോദിക്കാം ഈ പശ്ചാത്തലത്തെ കുറിച്ച്.
ഞാൻ എഴുതുമ്പോഴതിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു സമഗ്രത ആണ് എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതുവരെ പറയാതിരുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടും എനിക്കതിനെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു മനസ്സിന്റെ ഒരു ചോദന എന്ന് തന്നെ പറയാം. അത് എഴുതി വായനാ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സ്വീകരിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയില്ലായിരുന്നു. കാര്യം എനിക്ക് മുൻവിധികളൊന്നുമില്ല. കാര്യം ഞാൻ തുടക്കക്കാരനാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു പുതിയ വഴി വെട്ടിത്തുറന്ന് മുന്നോട്ട് പോവുക, പുതിയൊരു ഭാഷയിലൂടെ പറയുക, അങ്ങനെ ഒരു വഴി സ്വീകരിച്ചപ്പോൾ എനിക്ക് പരിചിതമായ കുറെ ഭൂമികയും കഥാപാത്രങ്ങളും ഒക്കെ എന്റെ കഥയിൽ വന്നിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ കളിച്ചു വളർന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ, അപ്പൊ അത്തരം കുറെ കാര്യങ്ങളാണ് ഞാൻ കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിതത്തിന് എങ്ങനെയാണ് നമ്മൾ സമീപിക്കുക, നമുക്ക് ജീവിതത്തെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. കാര്യം ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു ജീവിതം, പിന്നെ ഇതിന്റെ ഒരു ആന്തരികതയിലേക്ക് പോയിട്ടുള്ള ഒരു ഇത്, ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ജീവിതത്തിന്റെ ഒരു സമഗ്രത എന്ന് പറയാൻ പറ്റുന്നത്. എന്റെ കഥകളിൽ പറയാനായിട്ട് മടിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ പെണ്ണാശി എന്ന് പറയുന്ന കഥയൊക്കെ എഴുതുമ്പോൾ എനിക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്തിന് ഇത്രയും ഹീബൽസമായ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനേയും നിങ്ങൾ കഥയിൽ കൊണ്ടുവരുന്നു? ജീവിതം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സമ്പൂർണ്ണത, ഇതെല്ലാം ചേരുന്നതാണ്. ജീവിതത്തിൽ നമുക്കൊന്നും അടർത്തി മാറ്റിവെച്ചിട്ട് ബാക്കി ശേഷിക്കുന്നതെല്ലാം കൂടെ ശേഖരിച്ചിട്ട് ഇതാണ്, ഇത് മാത്രമാണ് ജീവിതം എന്ന് പറയാൻ പറഞ്ഞ് പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിന്റെ ഒരു സമഗ്രത, അതിനകത്ത് എല്ലാം ഉണ്ട്.
അതെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് അദ്ദേഹം ഈ കഥകളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കക്കുകളിയുടെ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. അമേരിക്കൻ മാവും പാൽപ്പൊടിയും വാങ്ങാൻ അമ്മയുടെ വിരലെ തൂങ്ങി ചെല്ലുന്ന പ്രായം മുതലേ മഠത്തിന്റെ ഉള്ളു കാണാൻ എനിക്ക് കൊതിയായിരുന്നു. മാവിൻ ചുവട്ടിൽ കൂനിക്കൂടിയിരിക്കുന്ന അമ്മമാരെ വൃത്തിയും മെനയും പഠിപ്പിക്കുന്നതിനിടയിൽ കണ്ണട വെച്ച കന്യാസ്ത്രീയമ്മ മടിയിലിരിക്കുന്ന കിടാങ്ങളെ ഇടയ്ക്കിടെ തുറച്ചു നോക്കും. വേർത്തൊലിക്കുന്ന പിള്ളേരുടെ കരച്ചിലും അമ്മമാരുടെ അടക്കി പിടിച്ച വർത്തമാനവും ഒക്കെ കേട്ട് അവരൊച്ചയെടുക്കുമ്പോൾ ഞാൻ അമ്മയുടെ സാരിത്തുമ്പെ മുഖമൊളിപ്പിച്ച് മഠത്തിനകത്ത് നിന്ന് പാൽപ്പൊടി പാക്കറ്റ് ചുമന്നുകൊണ്ടുവരുന്ന മെലിഞ്ഞ ചേച്ചിമാരെ പാളി നോക്കും. അങ്ങനെ കക്കുകളി വ്യത്യസ്തമായ ഭാഷയിലൂടെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിലൂടെ നമുക്ക് പരിചിതമായ ഒരു കഥ പറയുന്നതാണ്. എലയുടെ സുഷിരങ്ങൾ എന്ന് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ സ്കൂളില് പെൺകുട്ടികൾക്ക് നേരെ ചെല്ലുന്ന അധ്യാപകന്റെ കൈകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. വേറൊരു എലയുടെ സുഷിരങ്ങൾ എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് വ്യത്യസ്തത. അത് തലമുറകൾ തോറും വ്യത്യാസമില്ലാതെ തുടരുന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. സയൻസ് ലാബിന്റെ ജനാലയ്ക്കരികിലെ വിയർപ്പിലൊട്ടിയ യൂണിഫോം ബ്ലൗസ്, സ്കൂൾ മുറ്റത്തെ പേരമരത്തിൽ തെറിച്ചു നിൽക്കുന്ന മുഴുത്ത പേരക്കുകൾ, മാഗി ഞാനിതിൽ നിന്ന് ഒരെണ്ണം പറിച്ചു തിന്നോട്ടെ, ആരെങ്കിലും കാണുവോ സാറേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന കഥ. അങ്ങനെ തൊട്ടപ്പൻ എന്ന് പറയുന്ന കഥകളിലുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ ഇന്നും ആവലാതിയായി നിൽക്കുന്നതോ, ടെക്നോളജി വളർന്നു, കാലം ഒരുപാട് മാറി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ ആവലാതിയായി നിൽക്കുന്ന കഥകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊട്ടപ്പൻ എന്ന് പറയുന്ന ഒരു കഥ. അതായത് കക്കാൻ പഠിപ്പിക്കുന്ന തൊട്ടപ്പൻ തന്നെ ഈ കുഞ്ഞാടിനെ കക്കാൻ പഠിപ്പിക്കുന്നതാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞ് അതിനെ വിശദീകരിക്കുന്നത്, കാരണം അതൊരു സിനിമയായിട്ട് മാറാൻ പോകുന്നതുകൊണ്ട് കഥ അവസാനിപ്പിക്കുന്നില്ല. നൊറോണയുടെ ഈ ഭാഷയെ കുറിച്ച് കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
ഈ സംസ്കൃത ഭാഷ എത്രത്തോളം ഉപയോഗിക്കുന്നു മലയാളത്തിൽ, അല്ലെങ്കിൽ സംസ്കൃതത്തിലെ വാക്കുകൾ എത്രത്തോളം ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ളവരാണ് പണ്ഡിതന്മാര്, അല്ലെ അങ്ങനെയുള്ള ഭാഷയാണ് മലയാളത്തിലെ ശ്രേഷ്ഠ ഭാഷ എന്ന് കരുതിപ്പോരുന്ന ഒരു സ്ഥിതി വിശേഷം ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കടൽ എന്ന് പറയുന്നതിനൊരു സമുദ്രം, സാഗരം എന്ന് തുടങ്ങിയുള്ള ഒരു ഒട്ടനവധി സംസ്കൃത പദങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്നു. അതാണ് മികച്ച ഭാഷയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു. പക്ഷെ ഇതൊന്നുമല്ല, തമിഴിൽ നിന്നും ഉത്ഭവിച്ചിട്ടുകൊണ്ട് വന്ന ഒരു നാടൻ ഭാഷ, അത് നമ്മളുടെ തീരദേശ ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ട്. അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് ആ ഭാഷയ്ക്ക്. അത്തരം ഒരു കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒരു ഭാഷയെ നമ്മൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരികയല്ല, അല്ലാതെ ഒരു പുതിയ ഭാഷ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടുവരികയല്ല. ഞാൻ ഒരു പുതിയ വാക്ക് പോലും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടായിരുന്ന മറഞ്ഞു കിടന്നിരുന്ന കുറെ വാക്കുകൾ, ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ പദപ്രയോഗങ്ങളൊക്കെ അതിന്റെ ഒരു സൗന്ദര്യവും അതിന്റെ ഒരു ലാളിത്യവും ഒക്കെ കണ്ടിട്ട് അത് ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള എന്റെ ഒരു ശ്രമങ്ങളാണ്. അതൊരു ഭാഷയുടെ ഒരു നവോത്ഥാനത്തിലൊരു പങ്കുകാരനാവുന്നു എന്നാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വിളി. അപ്പൊ അത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഭാഷയായിട്ട് മാറുന്നുണ്ട്, ഭാഷയുടെ തനിമയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു വഴിയുടെ ആവുന്നുണ്ട്.
അതാണ് സക്കറിയ പറഞ്ഞത്, അതായത് മീനുളുമ്പും ചാരായത്തിന്റെ എരിവും ഭക്തിയുടെ പുകയിലും തെറിയുടെ നീറ്റലും നിറയുന്ന ഒരു നാട്ടുഭാഷയുടെ മുഖത്തടിക്കുന്ന മനുഷ്യ ഊർജം ഇവയിൽ നിന്നൊക്കെ പ്രസരിക്കുന്നു എന്നാണ്. മനോജ് കുറൂർ പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതുവരെയുള്ള കഥ പറയാൻ ആർക്കും പറ്റും, ഏത് രീതിയിലും കഥ പറയാൻ പറ്റും, പക്ഷേ ഒരു കഥ നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മോഹിപ്പിക്കുകയോ ഭ്രമിപ്പിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലോ, കഥ നമ്മൾ കേട്ടത് തന്നെയാണ്, നമുക്ക് ഇനിയിപ്പോ പുതുതായി പറയാൻ വലിയ കഥകളൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രത്യേകത. സിനിമയും അങ്ങനെ തന്നെയാണല്ലോ, ക്രാഫ്റ്റിലാണല്ലോ ഇന്നത്തെ കാലത്ത്. പറഞ്ഞ കഥകൾ തന്നെ ആയിരിക്കും, പക്ഷെ അത് ക്രാഫ്റ്റിലൂടെ നമ്മളെ മോഹിപ്പിക്കാൻ പറ്റും. നൊറോണ അങ്ങനെ ക്രാഫ്റ്റിലൂടെ, കഥ പറയുന്ന രീതിയിലൂടെ, കഥ പറയുന്ന ഭാഷയിലൂടെ നമ്മൾ മോഹിപ്പിക്കുന്നു. മനോജ് കുറവ് പറഞ്ഞത്, ഉറക്കം തൂങ്ങിയ തലയും തഴമ്പിച്ച വിരലുകളുമായി ഇനി ആർക്കും ഒന്നും എഴുതാനാവില്ല, കാരണം ഈ കഥയൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയെടുത്തേ നിങ്ങൾക്കൊരു കഥ പറയാൻ ഇനി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്, അങ്ങനെ ഒരു ഭാഷയിലാണ് നൊറോണ പറയുന്നത്. ഭാഷയിൽ ഒരു സത്യമുണ്ട്, പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ ഒരു സത്യമുണ്ട് എന്ന് പറയുന്ന കഥാസമാഹാരം.